നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഒരു ദൂരയാത്ര പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാനുള്ളത് അല്ലേ? പണം കണ്ടെത്തണം, അത്രയും ദിവസത്തെ ജോലി മുടങ്ങും, മറ്റ് കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും യാത്ര പിന്നെയാകാം എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ കൊച്ചിയിൽ ഒരു ചെറിയ ചായക്കട നടത്തുന്ന 70 വയസ്സോളം പ്രായമുള്ള വിജയനും ഭാര്യ മോഹനയ്ക്കും ഇതൊന്നും ഒരു തടസ്സമേയല്ല. ചായക്കടയിലെ വരുമാനം കൊണ്ട് 23 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ ഇവർ കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു, ഇപ്പോൾ ന്യൂസിലൻഡിലും. സിഡ്നിയിൽ നേരിട്ട് കാണാൻ സമയം ലഭിക്കാത്തതിനാൽ ന്യൂസിലാൻഡിൽ നിന്ന് ടെലിഫോണിൽ SBS മലയാളവുമായി സംസാരിക്കുകയാണ് വിജയനും മോഹനയും. നമസ്കാരം ശ്രീ വിജയൻ. സിഡ്നിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞില്ല, എന്തായാലും 23 രാജ്യങ്ങൾ കഴിഞ്ഞാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ന്യൂസിലൻഡിലേക്കും എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും?
സോ ബ്യൂട്ടിഫുൾ. ഒട്ടേറെ ഇഷ്ടപ്പെട്ട, സൾഫറിന്റെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു. ഓക്ലാൻഡിൽ പോയി. ഓസ്ട്രേലിയ മെൽബണിലും സിഡ്നി ടവർ കെയ്ൻസിലും
പോയിരുന്നു. ഓക്കെ. ഒരുപാട് ഒരുപാട് മാധ്യമങ്ങൾ ഇതിനകം തന്നെ താങ്കളുടെ കഥകൾ, നിങ്ങളുടെ കഥകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ സ്വപ്നം കാണുന്നതിന് അതിർത്തി ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇങ്ങനെ സ്വപ്നം കാണുന്നത് വളരെ അപൂർവമായിരിക്കും. എങ്ങനെയാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിയത്? ആ ഒരു ഇങ്ങനെ ഒരു യാത്ര തുടങ്ങാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു?
ചെറുപ്പത്തിലെ പുസ്തകങ്ങൾ വായിക്കും, യാത്രാ വിവരണങ്ങൾ. വിദേശ മാധ്യമങ്ങളെ, സോവിയറ്റ് നടന്ന ബുക്ക് മലയാളത്തിലുണ്ടായിരുന്നു, സാറിന്റെ.
ഓക്കെ.
അതൊക്കെ വായിക്കുമ്പം അതില് കരിങ്കടല് ആർത്തയൊക്കെ എന്നൊക്കെ പറയുമ്പോഴൊക്കെ അത് കാണുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നെങ്കിലും അന്ന് ഞാൻ കരുതും ഇതൊക്കെ വല്ലപ്പോഴും കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ആർത്തക്കിലെ കുട്ടികളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്, ആ ബീച്ചിലൊക്കെ, കരിങ്കട തീരത്തും ഒക്കെ ആയിട്ട്. എൻ്റെ വിദേശയാത്ര തുടങ്ങുന്ന ഒരു ഇൻസിഡന്റ് പോലെയാണ്. ബിക്കോസ് ഞാൻ തിരുപ്പതി പോയപ്പം, എപ്പോഴും തിരുപ്പതി പോകാറുണ്ട്. ഇൻ 2007 തിരുപ്പതി ക്ഷേത്ര സംഘം പുറത്തിരിക്കുമ്പം തലയ്ക്ക് മുകളിൽ കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്നു. അതിനു മുമ്പും ധാരാളം ഫ്ലൈറ്റ് തലയ്ക്ക് മുകളിൽ കൂടി പോയിട്ടുണ്ട്. എനിക്ക് അന്നേരം ഒരു പെട്ടെന്നൊരു ക്ലിക്കായി, മൈൻഡല്ല ബ്രെയിനിൽ ക്ലിക്കായി. അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞു, ദൈവമേ ഇതിലൊന്ന് കയറാൻ എനിക്ക് സാധിക്കുമോ? അപ്പം എല്ലാ കൂട്ടുകാരെല്ലാം കളിയിക്കിടും, അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ വലിയ ടോപ്പ് ടോപ്പ് പാർട്ടീസിന് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഇതിലും കയറാൻ യോഗ്യതയില്ല, സാധിക്കത്തില്ല.
ഓക്കെ.
അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, ഇത്രയോ വർഷങ്ങൾ പോയി തിരുപ്പതി പോകുന്നു, ദൈവാനുഗ്രഹം കയറാൻ സാധിക്കും, എങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു നവംബർ മാസമാണ്. അപ്പൊ TVയിൽ ഒരു പരസ്യം, ഹോളിലാൻഡ് ടൂറ്, സ്വാമിജി സ്കൂൾ ഓഫ് ഭഗവത്ഗീത, വഴുതക്കാട്, തിരുവനന്തപുരം. അതില് ഒരു പരസ്യം, അവരുടെ പരസ്യം വന്നു, 18 days ടൂറ് പെർ ഹെഡ് 85,000 വിത്തൗട്ട് ലഞ്ച്, ലഞ്ചിന് 20,000 rupees കയ്യിൽ കരുതണം.
ഓക്കെ.
ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി അവരുടെ ഓഫീസിൽ, എറണാകുളത്ത് കലൂർ അവരുടെ ഓഫീസുണ്ട്, അവരുടെ ഓഫീസിൽ പോയി പറഞ്ഞു 20,000 അഡ്വാൻസ് അടയ്ക്കണം. അപ്പൊ തന്നെ ഒരു അര മുക്കാമണിക്കൂറിന് കാശ് ഒപ്പിച്ച് വന്നു, ഗോൾഡൊക്കെ പണയം വെച്ച്, വൈഫിന്റെ ഗോൾഡൊക്കെ പണയം വെച്ച് ഈ 20,000 അടച്ചു. അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റ് പറഞ്ഞു, എനിക്ക് സാർ പാസ്പോർട്ട് ഇല്ല, നിങ്ങൾ ലെപ്പ് ചെയ്യണം, എങ്ങനെ കിട്ടുമെന്ന്. വിദിൻ 10 days പാസ്പോർട്ട് അർജന്റായി എടുക്കണം, 3000 രൂപ ഒരാൾക്ക്. അപ്പൊ തന്നെ വീട്ടിൽ പോയി പോരാത്ത കാശൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ഫോട്ടോ എടുത്ത് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നു. അന്ന് തന്നെ വൈകുന്നേരം 3 മണിക്കുള്ളിൽ പാസ്പോർട്ടിന്റെ എല്ലാ വെരിഫിക്കേഷനും. അപ്പൊ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, സ്കൂളിൽ പഠിച്ചിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും ഇതും കൊടുക്കണ്ടേ?
അതെ.
അതില്ലായിരുന്നു. അപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അഫിഡവിറ്റ് വേണം, ഇയാളെ പേഴ്സണലി അറിയും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു അഫിഡവിറ്റ് കിട്ടണം. അതിന് പെർ ഹെഡിന് 500 രൂപ കൊടുക്കണം. അതും 1,000 രൂപ കൊടുത്ത് മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അഫിഡവിറ്റും വാങ്ങിച്ച് പാസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ കൊടുത്തു. വിദിൻ 10 days പാസ്പോർട്ട് കിട്ടി.
പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ആദ്യം 20,000 രൂപ കൊടുത്തു, കഷ്ടപ്പെട്ട് സ്വർണമൊക്കെ പണയം വെച്ചാണല്ലോ ഇത്രയും കൊടുത്തത്. ബാക്കി 80,000 രൂപ അതെങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റി അപ്പോഴ്?
അത് ഇതുപോലെ എന്റെ എല്ലാ ഇതും വൈഫാണ് കൈകാര്യം ചെയ്യുന്നത്, എന്നെ മറ്റുള്ള വൈഫാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒരു പെൺകുട്ടി, പെൺകുട്ടി അല്ല എന്റെ റിലേഷനാണ്, ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ വേണേ 100,000 രൂപ തരാം, അവരുടെ വസ്തുവിറ്റ കാശുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വന്നിട്ട് തിരിച്ചു തന്നാൽ മതി. പോയി വന്നിട്ട് പതുക്കെ തിരിച്ചു തന്നെ അവർക്ക് എന്തെങ്കിലും ഭൂമി എന്തെങ്കിലും വാങ്ങിക്കാനുള്ള കാശാണ്.
അതുകൊണ്ടാണ് ആദ്യത്തെ യാത്ര വരുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം താങ്കളുടെ ഒരു ചായക്കടയാണ്, കൊച്ചിയിൽ ഒരു ചായക്കടയാണ്. ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ലാഭം, ഒരുപാട് കാശ്.
ചായക്കട വെറും ലോക്കൽ
ചായക്കട.
ഞാൻ സ്കൂളിലെ ബെഞ്ചും മേശയൊക്കെയാണ് കടയിട്ടിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ മാറാൻ ആലോചനയുണ്ട്. സ്കൂളിലെ ബെഞ്ച് തന്നെ എല്ലാം സ്പോൺസറിങ് ആയിരുന്നു. ഞാൻ ആദ്യത്തെ യാത്ര കിട്ട കോട്ട് ഒരു വോളിബോൾ ഇന്റർ സ്റ്റേറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ഒരു രാധാകൃഷ്ണൻ സാറ്, അങ്ങേരാണ് ആദ്യമായിട്ട് ഒരു കോട്ട് വരുന്നത്. അതേപോലെ കാശും തരാനില്ല എൻ്റെ. ശരി സാരമില്ല, ഞാൻ പോയി ഒന്ന് തരാം, എനിക്ക് തിരിച്ചു തരണ്ട, എൻ്റെ മെമ്മറി എപ്പോഴും ലൈഫിൽ ഉണ്ടായിരിക്കണം. അങ്ങേര് എൻ്റെ മോളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ലാബ് ടെക്നീഷ്യന്റെ ഭർത്താവാണ്. ആ കോട്ടാണ് ആദ്യമായിട്ട്. പിന്നെ അങ്ങേര് തന്നെ ഒരു ബാഗേജ് വന്നു, ഒരു അഞ്ചോ ആറോ അറയിലൊക്കെ അടയ്ക്കാവുന്നു. ആ ബാഗേജൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറി ഇറങ്ങി നശിഞ്ഞു ലാസ്റ്റ്. ഞങ്ങൾക്ക് ഇന്ന് അണക്കിടുന്നു തോന്നുന്നു എന്റെ കൂടെയുള്ളവരൊക്കെ. എന്റെ ലാഭം കാശ് കുറവാണ്. 20,000 കയ്യിൽ കരുതാൻ പറഞ്ഞു. അങ്ങനെയും 20,000 പോരല്ലോ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ. അങ്ങനെയും കുറച്ച് കാശ് എല്ലാവരും കടം വാങ്ങിച്ചൊക്കെ ആയിട്ട്. എന്റെ കൂടെയുള്ളവരൊക്കെ ഹൈ ലെവൽ ഫാമിലിയാണ്. ഹൈ ലെവൽ ഫാമിലി മീൻസ് അവര് 100 അല്ല 50 ഡോളർ മാറുമ്പം ഞാൻ 10 ഡോളറൊക്കെ പേടിച്ച് പോയ. 10 ഡോളർ എന്ന് വെച്ചാൽ അന്ന് 62 പറ്റിയാന്ന് എന്റെ ഓർമ്മ. 60 രൂപ 62 വരും. ഒരു കാപ്പി കുടിക്കണമെങ്കിൽ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ 10 ഡോളർ കൊടുത്തു, അല്ല 500 ഡോളർ കൊടുത്തു കാപ്പി കുടിക്കാൻ. എന്തോ ചില്ലറ വന്നു. 500 രൂപ എനിക്ക് കിട്ടണമെങ്കിൽ 100 ആയെങ്കിലും 100 125 ആയെങ്കിലും വിറ്റാലേ 500 രൂപ കിട്ടത്തുള്ളൂ,
കയ്യിൽ വരുള്ളൂ. ഓക്കെ,
കയ്യിൽ വരുള്ളൂ. അത് 500 കിട്ടണമെങ്കിൽ തന്നെ അതിന് ഒരു പകുതി എനിക്ക് ഒരു 40% എനിക്ക് ലാഭം കിട്ടത്തുള്ളൂ. അങ്ങനെ ആദ്യത്തെ യാത്ര. ആ യാത്രയിൽ എല്ലാ സ്ഥലങ്ങളും ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഞങ്ങള് 38 പേരാണ് എന്റെ ഓർമ്മ. ഒരൊറ്റ ക്രിസ്ത്യൻസ് ഇല്ലായിരുന്നു, കംപ്ലീറ്റ് ഹിന്ദുക്കളായിരുന്നു. ഈജിപ്തിലും ജോസഫ് മേരിയിൽ കെയ്റോയിലും ബദലഹേമിലും ജെറുസലേമിലും നസ്രയത്തിലും കാനായിലും ഗലീലയിലും ചാവുകടലിലും അവസാനം ജെറുസലേമിലും കാൽവരി സീനായ പർവ്വതവും കാണുമ്പോൾ വേറെ ഒരൊറ്റ ക്രിസ്ത്യൻകാരില്ല, ഞങ്ങൾ ഹിന്ദുക്കളെ. അപ്പൊ ഞങ്ങളുടെ ലീഡർ ഒരു സ്വാമിജിയാണ് ഞാൻ പറഞ്ഞല്ലോ, സ്വാമി സന്ദീപ് ചൈതന്യ.
അപ്പൊ
സന്ദീപ് ആനന്ദഗിരി, അതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ യാത്ര.
അത് കഴിഞ്ഞ് അപ്പൊ വീണ്ടും യാത്ര പോകണം എന്നാണോ തീരുമാനിക്കുന്നത്? ആ യാത്ര പോകുമ്പോഴാണോ തീരുമാനിക്കുന്നത്?
ആ തീരുമാനം ഇല്ലായിരുന്നു. എങ്കിലും ആ യാത്ര ശരിക്കും ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ, ഞങ്ങള് ഇസ്രായേലിനൊരു ബേസ്മെന്റ് ഉണ്ട് സീനായില്, അത് അവിടെ ചെന്നപ്പം തണുത്ത് വിറയ്ക്കുന്നു. ഒരു കാപ്പ് കുടിക്കാൻ നോക്കിയാൽ ഇതുപോലെ തന്നെയാ പറഞ്ഞ 5 ഡോളർ. അപ്പൊ ഞങ്ങളൊരു കാപ്പ് വെച്ച് 2 ആഴ്ച കുടിക്കും ഞാനും വൈഫും. അതാണ് എന്റെ ആദ്യ. അത് കഴിഞ്ഞ് ആണ് 2010 പിന്നെ പോകുന്നത് സിംഗപ്പൂര് മലേഷ്യ. സിംഗപ്പൂർ മലേഷ്യ പോകുമ്പോൾ എന്റെ മൂത്ത മോളെ വിളിച്ചു. പോകാൻ സമ്മതിച്ചു. അതും ഒരു ഇൻസിഡന്റ് പോലെയാണ്. ഞങ്ങൾ പാസ്പോർട്ടിന്, അവർക്കും പാസ്പോർട്ടൊന്നും ഇല്ല. പാസ്പോർട്ട് ഓഫീസ് വെച്ച് അവരുടെ മോളുടെ 1 മാസം ശമ്പളം മുഴുവൻ അവിടുത്തെ മിസ്സായിപ്പോയി. മിസ്സായിപ്പോ ഞാൻ മറന്നുപോയതായിരിക്കും, അവർ കഷ്ടമല്ല, എവിടെയോ പേഴ്സ് വെച്ച് മറന്നു. വേറെ ആരാണെങ്കിലും ആ യാത്ര കണ്ടിന്യൂ ചെയ്യില്ല.
അപ്പൊ
ഞാൻ മോളോട് പറഞ്ഞു, എടി പോണേ പോട്ടെ, നിന്റെ കല്യാണം ഞാൻ വളയണ്ട, വളവൂര് പറയുമ്പോ നമുക്ക് പോവാം. അങ്ങനെ യാത്ര പോയി. ഞാൻ സിംഗപ്പൂരും മലേഷ്യയും പോയി. അതൊക്കെ ജീവിതത്തെ അസുലഭ നിമിഷങ്ങളാണ്. വേറെ ആരും ഒരു യാത്ര പോയി, ഇത്രയും കാശും പോയി, നഷ്ടം പോയി, 1 മാസം ശമ്പളം മുഴുവൻ പോയി പറയും. ഒരു ദുരിതമാണ്, ദുരിതം ദുശകുനമാണ് എന്നേ നമ്മൾ സാധാരണ മലയാളികൾ പറയത്തുള്ളൂ. ഞമ്മൾ ഒരു ദുശകുനല്ല, നല്ല ശകുനമാണ്. പോയെങ്കിൽ പോട്ടെ, നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, സാധിക്കും, സാധിച്ചിരിക്കും.
അല്ല, ഈ ഒരു യാത്രയ്ക്ക് ഇപ്പം എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, ഇതുവരെയുള്ള യാത്രകൾക്കെല്ലാം കൂടി എത്ര രൂപ കയ്യിൽ നിന്ന് ചെലവായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ടോ?
മൊത്തത്തിൽ 10-20 ലക്ഷം രൂപ ആയിട്ടുണ്ടെന്ന്. എനിക്കൊരു 10 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ ഓക്കെ. ആ
ഇത്തവണത്തെ യാത്രയ്ക്ക് സ്പോൺസർഷിപ്പ് മഹീന്ദ്രയാണ്
ഇത്തവണ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് വായിച്ചു.
7 ലക്ഷം ഞങ്ങൾക്ക് വന്നു. ഒരു മോന്റെ കാശ് മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ. അപ്പൊ ഇതുപോലെയാണ് അമേരിക്കയിൽ പോകാനും. എന്റെ കടയിൽ ധാരാളം പത്രപ്രവർത്തക ജേർണലിസ്റ്റ് വരും. വൺ മിസ് ഹരിദാജൻ ബേസിലിൻ ബാംഗ്ലൂരായിരുന്നു, ഇപ്പൊ കൊച്ചി തന്നെയാണ്. പിന്നെ ധന്യ രാജേന്ദ്രൻ, ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ കടയിൽ അടുത്ത യാത്രയപ്പോ അടുത്ത യാത്രയപ്പോ എല്ലാവരും ചോദിക്കും. അത് എന്റെ ഭാര്യ പെട്ടെന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾ യാത്രകൾ നിർത്തി, ഞങ്ങളെ ഫണ്ടില്ല, പോണില്ല. അപ്പൊ അവരെ റിപ്പോർട്ട് കൊടുത്ത് 16 കൺട്രീസ് ആർ വിസിറ്റഡ്. വൺ മോർ ഹിസ് അംബിഷൻ ടു വിസിറ്റ് ഇൻ അമേരിക്ക. ഗ്രാമവത്സരിക്കുന്ന 16 രാജ്യങ്ങൾ ഞാൻ പോയി, അല്ല 14 രാജ്യങ്ങൾ പോയി. വീണ്ടും ഒരു അമേരിക്ക എന്ന് കാണുന്ന ആഗ്രഹം, എനിക്ക് എല്ലാ ഭൂഖണ്ഡങ്ങളും കാലുകൊണ്ട് ആഗ്രഹമേ ഉള്ളൂ. ആ റിപ്പോർട്ട് കിട്ടിയതിന്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറയുന്നു, വിജയേട്ട ഒരു 50,000 രൂപ അമിതാഭ് ബച്ചൻ എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്.
അമിതാഭ് ബച്ചൻ
അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു പറഞ്ഞു, അനുപം ഖേർ 50,000, പിന്നെ ഒരു MP അങ്ങനെ പേര് പറയാൻ പാടില്ല, ഞാൻ രണ്ടു മൂന്ന് പറഞ്ഞെങ്കിലും പറയാൻ പാടില്ലാന്ന് പറഞ്ഞു, ഒരു 25,000. അങ്ങനെ പിന്നെ എനിക്ക് ബാംഗ്ലൂര് എന്റെ അന്ന് കുറച്ച് ഫാൻസ് പോലെയാണ്, ഫാൻസ് ഞാൻ പറയുന്ന സിനിമാക്കാർ പറഞ്ഞാൽ ശൈലി പറയാം, ഫാൻസ് അൺനോൺ ആണ്, ഒരു 1.5 ലക്ഷം രൂപ അവര്, അങ്ങനെ 3 ലക്ഷം രൂപ എനിക്ക് സ്പോൺസർ ചെയ്തു. അങ്ങനെയാണ് അമേരിക്ക പോകും. അതും ഒരു ലോകാത്ഭുതം കാണുന്നവരെ ഞങ്ങൾ കാണുന്നത്.
തീർച്ചയായും
അബുദാബി പോകുന്നു, എത്തിഹാദിൽ നേരെ കയറി ആർട്ടിക്കിന്റെ ആർട്ടിക് ഓഷന്റെ മുകളിൽ കൂടി കയറി പറന്ന് അപ്പുറത്ത് കയറി, ഞങ്ങൾ ലോസ് ഏഞ്ചൽസിലാണ് പോയിറങ്ങുന്നത്, കെന്നഡി നേരെ ന്യൂയോർക്കിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്. തിരിച്ചു വരുന്ന ഞങ്ങൾ കെന്നഡി എയർപോർട്ടിൽ നിന്നാണ്. അവിടെയും ലാസ് വേഗാസ്, നയാഗ്ര വാട്ടർഫോൾസ്, ന്യൂജേഴ്സിയിൽ ഒരു ദിവസം ഒരു നൈറ്റ്. ഞാൻ ന്യൂയോർക്കിൽ വെച്ച് മുണ്ട് മാത്രമാണ് കൊടുത്തത്.
അത് ശരി, തണുപ്പ് കാലമായിരുന്നു, ചൂട് കാലമായിരുന്നു. അത്
ചൂടൊന്നും പറയാൻ പറ്റില്ല, തണുപ്പൊന്നും പറയാറില്ല, പക്ഷെ ധാരാളം പേര് ഫോട്ടോ എടുത്തു.
മുണ്ടുടുത്ത കണ്ടിട്ടല്ലേ,
മുണ്ടുടുത്തുണ്ട്. എന്റെ മുണ്ടും എന്റെ വൈഫ് ചുരിദാറും,
അപ്പൊ
ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാവും.
ഈ ഇത്തരത്തിൽ യാത്ര പോയതാണെന്ന് അറിഞ്ഞിട്ട് ഒരു അങ്ങനെയുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടോ, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയാണ് യാത്ര വരുന്നത്, ഇത്രത്തോളം പാഷനോടുകൂടി യാത്ര വരുന്ന ആൾക്കാരാണ് തിരിച്ചറിഞ്ഞിട്ട് സ്വീകരണം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ വിദേശത്ത് വെച്ച്?
സിഡ്നി വെച്ച് അങ്ങനെ ധാരാളം പേര് കണ്ടുപിടി, വേറെ മലയാളി ഗ്രൂപ്പ് സിഡ്നി വെച്ച് കണ്ടുപിടി, ധാരാളം പേര് ഫോട്ടോ എടുത്തു. നമ്മളെ ന്യൂയോർക്കിൽ വെച്ച് ഫോട്ടോ എടുത്തു, ഇപ്പൊ സിഡ്നിയിൽ ധാരാളം പേര് ഫോട്ടോ എടുത്തു.
ഓക്കെ,
ഇന്നലെ ഓക്ലാൻഡില് ഒരു വൺ മിസ് ഉണ്ണി ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ, വീട്ടിലേക്ക് വിളിച്ചോളൂ, നല്ലൊരു ഡിന്നറും ഒക്കെ തന്ന് ഞങ്ങളെ സ്വീകരിച്ചു. അവരുടെ വീട്ടിലാണ് കിടന്നുള്ള ഞങ്ങള്, ഞാൻ ജീവിതം എന്തും വിട്ടുപോയി. എനിക്ക് ദൈവമേ എന്നെ ഇങ്ങനെ ആരാധിക്കാൻ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ, ആരാധിക്കാനല്ല, അല്ലെങ്കിൽ എന്നെ അറിയുന്നവര് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പോയി. അവര് കാറും കൊണ്ട് ഞങ്ങൾ ഹോട്ടലിന് മുമ്പിൽ കാത്തു കിടക്കുവാണ് ഹോട്ടലെത്തുന്നതും, ഓക്ലാൻഡ് എയർപോർട്ടിൽ നിന്ന് അവരൊക്കെ ഓൺലൈൻ വഴി നോക്കുവാണ് ഇവിടെ എത്തി, എങ്ങനെ എത്തിയെന്നൊക്കെ. അങ്ങേരുടെ വീട്ടിലേക്ക്, അവരും കോട്ടയംകാരാ, എക്സ്പാത്ത സ്നേഹിതരുണ്ടായിരുന്നു, അവരെ കൂടി ഞങ്ങള് ഒരു നൈറ്റ് കഴിച്ചു കൂട്ടി.
അപ്പൊ ഇപ്പൊ ഇത് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് വീണ്ടും യാത്രകളുണ്ടോ? ഇതുപോലെ
എന്റെ ജീവിതം ഒരു യാത്രയാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കണമെങ്കിൽ ഞാൻ അവസാനിക്കണം. എന്റെ യാത്രയ്ക്ക് ഞാൻ യാത്ര അങ്ങനെ സ്നേഹിക്കുന്നു. എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു, ഞാൻ കാണുന്നു, ഞാൻ ഫോട്ടോഗ്രാഫി ഒലംബിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ് എന്റെ ജീവിതം, ഞാനാണ് കാണുന്നത്. ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ.
അപ്പൊ യാത്ര പോകുമ്പോ ചായക്കട എങ്ങനെയാ അടച്ചിടുകയാണോ?
ചായക്കട പൂട്ടിയിടും,
പൂട്ടിയിടും.
ഞാൻ വളരെ വില കുറച്ച ചായ കൊടുക്കുന്നതും പലഹാരങ്ങൾ കൊടുക്കുന്നതും. എനിക്ക് രാവിലെ മെയിൻ കുറച്ചു ഉപ്മാവോ പഴം പൊഴിഞ്ഞതാണ്. ഇന്ത്യൻ മണി ഒരു 35 രൂപ, അങ്ങനെ 40 രൂപയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉപ്മാവ്, ഒരു പഴം പൊഴിഞ്ഞത്, ഒരു ചായ. എന്റെ ലക്ഷ്യം, സാർ ഉസ്താദ് ഹോട്ടൽ കണ്ടിട്ടുണ്ടോ?
കണ്ടു.
അതില് തിലകം പറയാൻ ഡയലോഗില്ലേ, വരുന്നവന്റെ വയറ് മാത്രം നിറഞ്ഞാൽ പോരാ, അവന്റെ മനസ്സും കൂടി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആ പണി നമുക്ക് പറയാം. അങ്ങനെ ഞാൻ കടയെ പറയാറുണ്ട്, എനിക്ക് നിങ്ങളെ വിശപ്പ് മാറ്റം മാത്രം, നിങ്ങൾ സന്തോഷമായിരിക്കണം. നിങ്ങൾ തരുന്നത് 10-30 രൂപ, എനിക്ക് പ്രയോജനപ്പെടണം. അതിന്റെ സംവിധായകൻ അൻവർ റഷീദ് എന്റെ കടയിലെ സ്ഥിരം
കസ്റ്റമറാണ്.
അൻവർ റഷീദും അങ്ങനെ ഫാമിലി.
ഇപ്പൊ
ഞങ്ങളെ മമ്മൂട്ടി ഒരു സ്വീകരണം തന്നിട്ടുണ്ട് കടയിലെ വേറൊരു സ്ഥലത്ത് വെച്ച്. എറണാകുളം ജില്ലാ കളക്ടർ, ജില്ലാ അല്ല മേയർ, MP, MLA ഇവരൊക്കെ ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ധാരാളം അനുഭവങ്ങളുണ്ട്.
എവിടെയെങ്കിലും തിരിച്ചു പോകണം, ഇപ്പൊ പോയ സ്ഥലത്ത് എവിടെയെങ്കിലും വീണ്ടും പോകണം എന്ന് ആഗ്രഹമുണ്ടോ?
എനിക്ക് പോകാത്ത സ്ഥലങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ, എനിക്ക് ഭക്ഷണം പറ്റത്തില്ല, ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്.
അത് ശരി. അപ്പൊ ഇത്രയും യാത്രകൾക്ക്, ഈ യാത്രക്കിടയിൽ എങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് കൊണ്ട് മാത്രം
വിഷമിച്ച് ഒന്നും കൊണ്ടുവരാൻ പാടാണെന്ന്, ഇന്ത്യയിൽ നിന്നൊരു സാധനം കൊണ്ടുവരാൻ പാടില്ല.
ഓസ്ട്രേലിയ പറഞ്ഞു കാണും,
ചമ്മന്തിപ്പൊടി, അച്ചാറ്, പല കശുവണ്ടി, പപ്പട, ചിപ്സ്, പപ്പടയൊക്കെ എടുക്കാറുണ്ട് ഓരോ യാത്രയിലും. ഇത്തവണ ഒന്നും എടുക്കാൻ പാടില്ല, ഇത്തവണ കുറച്ച് വിഷമിച്ചു എങ്കിലും മൈൻഡിൽ മാനസികമായി വളരെ ഹാപ്പിയാണ്.
തീർച്ചയായും. എന്തായാലും ഭാര്യയ്ക്ക് കൂടെ ഒന്ന് കൊടുക്കാമോ? ഭാര്യയുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ.
പോരും, ഞങ്ങൾ പറഞ്ഞ എന്റെ ഭാഷയാ പറഞ്ഞത്.
കൊങ്കണിയാണോ അത്?
കൊങ്കണി
അല്ലേ. ഓക്കെ. ഹലോ, നമസ്കാരം.
നമസ്കാരം.
ഇഷ്ടപ്പെട്ടോ ഓസ്ട്രേലിയ ന്യൂസിലൻഡും മറ്റു രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോ കൂടുതൽ ഇഷ്ടപ്പെട്ടോ അതോ?
ഇഷ്ടപ്പെട്ടു, എനിക്ക് സ്വിറ്റ്സർലൻഡും ഇഷ്ടപ്പെട്ടു, അതേപോലെ ന്യൂസിലൻഡും.
ഈ 2007 ആദ്യമായിട്ട് ഇങ്ങനെ ചായക്കട നടത്തുന്ന തിരുപ്പതി പോയിട്ട് ദിവസം നമുക്ക് യാത്ര പോകാമെന്ന് ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താ അന്ന് തോന്നിയത്?
എന്നുവെച്ചാല് എന്റെ രണ്ട് പിള്ളേരെ കല്യാണമായി, രണ്ട് പെമ്മക്കളാണ്. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ എനിക്കും യാത്രയോട് വളരെ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ആഗ്രഹിച്ചെങ്കിലും പോകാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അന്നത്തെ 73 കല്യാണം. അപ്പൊ എന്റെ അമ്മയുടെ അമ്മ പറയും, മോളെ നീ വിഷമിക്കണ്ട, നിന്റെ കല്യാണം കഴിയുമ്പോ നിന്റെ ഭർത്താവല്ല അടം കൊണ്ടുപോകും, നിനക്ക് മതിയാകും. അതിപ്പോ ഞാൻ ഓർക്കണ്ട്.
മതിയായോ യാത്ര ചെയ്തിട്ട്?
മതിയായോ മതിയായില്ല, എന്നാ മതിയായി. എന്നുവെച്ചാല് ഭക്ഷണത്തിന്റെയും പിന്നെ ഈ ഇത്തവണ ഭയങ്കര മഞ്ഞും ഒക്കെ ഇപ്പൊ ഭയങ്കര പാടും.
അല്ല, സാധാരണ പ്രായമായി കഴിഞ്ഞ ആൾക്കാർ പറയുന്നത് ഭയങ്കര തണുപ്പാണ്, യാത്ര ചെയ്യാനൊക്കെ പാടാണെന്നാ പറയുന്നത്. അങ്ങനെ ഒരു മടി തോന്നുന്നുണ്ടോ, തോന്നിയിട്ടുണ്ടോ?
ആ, ഞാൻ ഞങ്ങൾ ചൂടി മാറാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു, പക്ഷേ തൊപ്പി എടുക്കാൻ മറന്നുപോയി.
ഓഹോ,
അപ്പൊ മഴ പെയ്തപ്പോ പിന്നെ വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്.
ഓക്കേ,
എന്നാലും ഞാൻ ഹാപ്പിയാ.
അപ്പൊ ഈ ഭക്ഷണം എല്ലാം അദ്ദേഹം പറയുകയുണ്ടായി, പോകുന്നിടത്തെല്ലാം ഫുഡ് കൊണ്ടുപോകുമായിരുന്നു, ഇവിടെ വന്നപ്പോ അത് കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ അത് പ്രയാസമായിരുന്നു.
ചമ്മന്തിപ്പുഴ അച്ചാറുണ്ടെങ്കിലേ ചോറ് കിട്ടുമല്ല, അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി, പിന്നെ ഞങ്ങളുടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാവും, അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു.
അപ്പൊ എന്താണ് ഇനിയിപ്പോ എങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹമുള്ളത്? ഇപ്പൊ ഇത്രയും 23 25 രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോ എങ്ങോട്ടാണ് പോകാൻ സ്വപ്നമുള്ളത്?
തണുപ്പില്ലാത്ത രാജ്യം, തണുപ്പൊക്കെ ഉള്ളുണ്ടെങ്കിൽ എനിക്ക് പറ്റൂല.
എന്തായാലും ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും പലപ്പോഴും യാത്ര ചെയ്യാൻ ഒരുപാട് മടിക്കാറുണ്ട്, മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് യാത്ര എപ്പോഴും മാറ്റി വെക്കാറാണ് ഇപ്പൊ അതവ്. എന്തായാലും പക്ഷെ യാത്രകൾ മാറ്റി വെക്കേണ്ടതല്ല, പോകേണ്ടത് തന്നെയാണെന്നാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ് നിങ്ങൾ നൽകുന്നത്. എന്തായാലും അതിന് വളരെയധികം ആശംസകൾ, ഒപ്പം ഒരുപാട് നന്ദി ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചതിനും.
എല്ലാരും പറയണ്ട്, നിങ്ങൾക്ക് പോണത് ഞങ്ങൾക്ക് പ്രചോദനമാണ്, നിങ്ങളെ ചൊല്ലി ഞങ്ങളും പോണ്ടെന്നൊക്കെ പലരും പറയണ്ട്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.